സാധാരണ ഗതിയിൽ ഏത് സാഹചര്യത്തിൽ ഒരുമാതിരി ധൈര്യത്തോടെ ഇരിക്കുന്ന ആളുകളാ പട്ടാളക്കാർ. അതെ, അങ്ങനെ അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എന്നാൽ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അനേക ദിവസങ്ങളായിട്ട് സൂര്യനെയും ചന്ദ്രനെയും കാണാതെയും നക്ഷത്രങ്ങളെ കാണാതെയും ഈ കപ്പലിന്റെ ഭയങ്കരമായിട്ടുള്ള ഈ റോളിങ് ഇതിന്റെ ചലനം ഇതൊക്കെ നിമിത്തം എല്ലാവരും നിരാശപരിതരായിട്ട് ഇങ്ങനെ ആയിരിക്കുകയാണ്. കപ്പലിൽ വേണ്ടോളം ഭക്ഷണം കൂടുതലുണ്ട് കേട്ടോ മക്കളെ, അപ്പോഴൊക്കെ തൊട്ടിങ്ങനെ കൂട്ടിയിരിക്കുക, ഒരു കഷണം ഒരുത്തം തിന്നുന്നില്ല. പേശുവോ എന്താ കാര്യമൊന്നല്ലോ, ഇപ്പൊ കാണാൻ തുടങ്ങുമ്പോ അതിനൊക്കെ ഇങ്ങനെ അപ്പം കൊടുക്കുന്നു. പേശുവോ അതുകൊണ്ട് പല ആളുകൾ പോലും ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കും. ഞാൻ ആ സംഭവം ചുരുക്കി നിങ്ങൾക്ക് വേണ്ടി പറയാം. ഒരുപാട് പട്ടിണി കിടന്ന് മനസ്സും ക്ഷീണിച്ച് ശരീരവും ക്ഷീണിച്ച് മരണത്തെ അഭിമുഖീകരിക്കാതെ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. നിങ്ങളതൊന്ന് കാണണം. ഈ പാവപ്പെട്ട ഒരു വിലാസം ആ ഇളകുന്ന കപ്പലിൽ ഒരു ഭാഗത്തു നിന്ന് ബലമായി പിടിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു മതിയാവോ? ആ പറഞ്ഞ ആരോ മുഴുവൻ കേൾക്കേണ്ടതാണ് സഹോദരന്മാരെ. എന്റെ വാക്ക് നേരത്തെ ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. അവിടുന്ന് കേറപ്പെട്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ തെളിവ് വെച്ചൊന്നും പോകണ്ട. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ ഈ കഷ്ടനഷ്ടം ഒക്കെ ഒന്ന് ഒഴിവാക്കാമായിരുന്നു. എന്നാ ഇനിയെങ്കിൽ എന്റെ വാക്ക് കേൾപ്പി. ഐശലോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ഇങ്ങനെ പട്ടിണി കിടക്കണ്ട, നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കണം. ഉടനെ ആ കപ്പലിലിരുന്ന ആളുകളുടെ പരിസരത്തോട് ചോദിച്ചു, നീ എന്തോ പറയുന്നു ഭക്ഷണം കഴിക്കാന്ന്, എന്തോ പറയുന്നു? ആ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാ എന്ന് പറഞ്ഞു താനെ ഒരു ലക്ഷം അപ്പോടുത്ത് ഏറ്റവും സൂചിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആ ലോകത്ത് പലിസിന് ഭ്രാന്തായിരിക്കും. ഉടനെ എന്താ നീ ഇങ്ങനെ ചെയ്യുന്നത്, ഇത് ന്യായം എന്താണെന്ന് അവർ ചോദിച്ചു. ഒന്നുകൂടി ആശം പറഞ്ഞ വാചകങ്ങൾ, ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടമസ്ഥനുമായിരിക്കുന്ന കർത്താവിന്റെ ദൂതൻ ഇന്ന് രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. അവനോട് പറഞ്ഞു, പൗലോസേ നീ കൈസലിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. കൈസലോ എന്നിട്ട് അടുത്ത കാലം കേട്ടണോ, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയെല്ലാം ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. കൈസലോ കപ്പൽ നീക്കിയപ്പോ സഹരാജനൻ സഹാജനോട് പറഞ്ഞത്, പൗലോസിനെ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ഭയങ്കരമായ കാറ്റ് വീശിയടിക്കുമ്പോൾ ആ വാസവിരുന്നപ്പോ കർത്താവ് പൗലോസിനോട് പറഞ്ഞു, നീ അവരുടെ കയ്യിലല്ല, അവരെല്ലാം നിന്റെ കയ്യിലാണ്. ഈ കപ്പൽ ഉണ്ടല്ലോ ദൈവമക്കളെ, അത് ഈ ലോകത്തിന്റെ ഒരു ചിന്തയാണ്. യോഗമാം അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് പൗലോസിനോട് പറഞ്ഞ വാക്കുകൾ അർത്ഥമില്ലേ? നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിൽ മറ്റു മനുഷ്യരെ ദൈവം നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്കവരെ കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ഓർക്കുന്നു, ഈ കപ്പലിൽ ഏറെ ആളുകളും സെക്യുലർ പീപ്പിളാണ്, അതായത് പട്ടാളക്കാരും തലവുകാരും ഒക്കെ ആണല്ലോ. ആളപ്പാട് അതിനകത്ത് ഒരു അങ്ങനെ ഉള്ളൂ. പക്ഷേ വ്യത്യാസമുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ അച്ഛൻ്റെ കുറിച്ച് ഒരു കാര്യത്തിൽ പറഞ്ഞു. അച്ഛൻ്റെ ചൈനയ്ക്ക് പോകുന്ന സമയത്ത് വലിയ പ്രശ്നമായ മനുഷ്യനായിരുന്നു. കാറ്റില്ലാതെ കപ്പല് കടലിൽ ഇങ്ങനെ കെട്ടിക്കിടന്നു. മുമ്പോട്ട് കാറ്റില്ലാതെ ഇങ്ങനെ പോകുന്നേ കാക്കത്തടി. അല്ലെങ്കിൽ ആരോ പറഞ്ഞു ഇതിനകത്ത് ഒരു ഭക്തനുണ്ട്, വലിയ ഭക്തനായ മനുഷ്യനുണ്ട്, പ്രാർത്ഥിക്കാതെ ഞാൻ കേൾക്കും. അങ്ങനത്തെ ഒരാൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം കൂടെ ഇതായിട്ട് അടുക്ക വന്നു. അച്ഛൻ്റെ പറഞ്ഞു, അവൻ പ്രാർത്ഥിക്കേ കാറ്റ് കിട്ടത്തെന്ന് പറഞ്ഞു. ഉടനെ ദേവദാസൻ എന്ന് പറഞ്ഞല്ലോ, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥിച്ചാൽ മറുപടിയും തരും. പക്ഷെ ഒരു കാര്യം, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ കയറി വന്ന് ശല്യം ഉണ്ടാക്കരുത്, എന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. എനിക്ക് പ്രാർത്ഥിക്കാനൊരു ഒരു ഒരു സ്ഥലം തരണമെന്ന് പറഞ്ഞു. ഒരു പ്രൈവറ്റ് റൂം അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹം പ്രാർത്ഥിക്കാനും കൊണ്ട് കയറി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അടുത്ത വാഗം വെളിയിൽ കിടന്ന് മുത്ത് തന്നെ മുട്ട് തെറുകണേ 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 എന്ന് പറഞ്ഞു. ഉടനെ ഇതരം അറിഞ്ഞു വന്നു, ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്, ശല്യം ഉണ്ടാക്കരുതെന്നല്ലേ പറഞ്ഞു. ഒന്ന് ഇവർ തന്നെ ഞാൻ കണ്ടു, കാറ്റ് കൂടിപ്പോന്നു. ചൈന ഇല്ലാണ്ട് മിഷന്റെ സ്ഥാപകനായിരിക്കുന്ന ദേവദാസന്റെ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. ഇസ്ലോ ഈ ലോകത്തിന്റെ കയ്യിൽ ഒരു കളിപ്പാട്ടമായിട്ട് നമ്മളെ എടുക്കാമെന്ന് ഈ ലോകം വിചാരിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ കയ്യിൽ നീ ദൈവത്തെ ജീവിക്കുകയാണെങ്കിൽ നീ ലോകത്തിന്റെ കയ്യിലല്ല, ലോകത്തിന്റെ കയ്യിലല്ല, നീ ലോകത്തിന്റെ കളിപ്പാട്ടമല്ല, ലോകം നിന്റെ കയ്യിലാണ്. അവർക്ക് വേണ്ടി നീ ഉത്തരവാദിയായിരിക്കണം. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് നോക്കി കേട്ടോ, ഈ യാത്രക്കാരെല്ലാം നിരാശപ്പെട്ട് ആകെ ബോധോടെ ഭക്ഷണം കഴിക്കാതെ ചാകാൻ ഒരുങ്ങിയിരിക്കുന്ന നേരത്ത് എല്ലാവരും കൂടെ കൂടി പോലീസിനെ നോക്കിയെന്നിരിക്കട്ടെ, ഒരാത്മീയനുണ്ട്, അവനെന്ത് പറയുന്നു? അവൻ പറയാ, ഏതായാലും വല്ലാതെ വരികേടായിപ്പോയി, ഞാനും പറഞ്ഞതാ ഈ പണിക്ക് പോകണ്ടെന്ന് എന്ന് നീങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് കൂട്ടി ആത്മഹത്യ നടന്നു. നമ്മളെ നോക്കിയിട്ട് ധൈര്യം പ്രാപിക്കാൻ അനേകം ആളുകൾ തലമുറ മുഴുവൻ അന്ധകാരത്താൽ മൂടപ്പെടുമ്പോൾ രസവർത്തത്തിൽ കൂടി ഈ മനുഷ്യർക്ക് മുന്നോട്ട് നീങ്ങുമ്പോ നിങ്ങളെയും സൂക്ഷിച്ചു നോക്കുമ്പോ അവനെന്ത് പറയുന്നു? ഏതായാലും ഒരു പൗലോസ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭാഗ്യം. ദൈവത്തിലോ ദൈവത്തിന് ഭൂരിപക്ഷമല്ല, ദൈവത്തിന് കൊള്ളാവുന്ന ഉയർത്തലുണ്ടെങ്കിൽ അത് മതി. മുന്നോട്ട് തിരിയാനും പേർക്ക് അനുവാദികമായിട്ട് എത്ര മനുഷ്യനെ ഉള്ളൂ? ഒരു ദേവദാസൻ അവൻ പറയുന്നത്, ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ന്യായമായ കാരണം കൊണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ ദൂതൻ ഇന്ന് രാത്രി എന്റെ അടുക്ക് വന്നു. ഏത് ദൂതൻ? ഞാൻ സേവിച്ചു നിൽക്കുന്നവരിൽ എന്റെ ഉടയവനുമായിരിക്കുന്ന ആ വാക്കുകൾക്ക് അടിവരയിടേണ്ടത്. ഒന്നാമത് എന്റെ ഉടയവനാണ് ഈ കപ്പലിന്റെ ഉടമസ്ഥൻ, ഈ കടലിന്റെ ഉടമസ്ഥൻ. ഉത്സവ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇതുപോലൊരു ഒരു വലിയ കപ്പൽക്ഷോഭം, ഒരു കടൽക്ഷോഭം ഉണ്ടായ സമയത്ത് അത് ഒരു പ്രസിദ്ധമായ ഒരു കഥയാണ്. ഒരു മിഷണറി ഭക്തനായ ഒരു മിഷണറി സാഹിബും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി മിഷൻ ഫീൽഡിലോട്ട് പോകാൻ അവർ ഈ കപ്പലിലുണ്ടായിരുന്നു. അപ്പോ ഈ സാഹിബ് അതാണ് പ്രത്യേകമായ മനുഷ്യനാണ്. ഭാര്യ അത്രയും പ്രത്യേക സ്ത്രീയല്ല, എങ്കിലും മിഷണറിയുടെ ഭാര്യയായിട്ടെങ്കിൽ അതും കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര കടൽക്ഷോഭം ഉണ്ടായി. ആകെപ്പാല കപ്പൽ മുങ്ങുന്ന പതനമായി, ആളുകൾ കൂട്ട നിലവിളിയായി. അപ്പൊ ഇദ്ദേഹം ഒരു ക്യാബിന്റെ ഒരു ഭാഗത്തോട് മാറി ഇരുന്നോണ്ട് ഇങ്ങനെ ഷേവ് ചെയ്യായിരുന്നു. അങ്ങനെ ഭാര്യ അങ്ങോട്ട് ഓടിക്കുന്ന കറിയാവുന്ന നിന്നാളാക്കളെല്ലാം പറഞ്ഞു. എന്താ പറഞ്ഞു? ഇപ്പോഴാണ് നിങ്ങൾക്ക് സുന്ദരനാകാൻ പറ്റിയ സമയം എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം ചെയ്യാൻ മതിയോ? അദ്ദേഹം കോമ ഭാഗത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് ഭാര്യ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഭാര്യയുടെ ഈ കഴുത്തിന്റെ ഭാഗത്തോട്ട് ഈ റേസർ കത്തി അങ്ങോട്ട് ചേർത്ത് വെച്ചു. ഇപ്പൊ മുറിക്കുക എന്നുള്ള ഭാഗം കാണിച്ചു. ഉടനെ ഭാര്യ ശാന്തമായിട്ട് നോക്കുന്നു. എന്താ? ഞാൻ മുറിച്ചാൽ മുറിയല്ലോ എന്ന് ചോദിച്ചു. ഈ കത്തിക്ക് മൂർത്തിയില്ലെന്നാണെന്ന് വിചാരിക്കുന്നു ചോദിച്ചു. അപ്പൊ ഈ ഭാര്യ പച്ചാവിനെ കഴിഞ്ഞ ആളുകളിൽ മനസ്സിലാക്കിയിട്ടുള്ള ഈ ഭാര്യ പറഞ്ഞു, കത്തിക്ക് മൂർച്ചയുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും എന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ കയ്യിലാണല്ലോ അതിരിക്കുന്നത് എന്ന് ഉള്ളത് കൊണ്ട് എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ സാഹി പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ ഈ വേറത്തിനിടയിലും എല്ലാം പ്രതികളെ ഹരിക്കാം. പക്ഷെ ഇതൊക്കെ ഒരുത്തന്റെ മുഷ്ടിയിലാണ് ഇരിക്കുന്നത്, ഒരുത്തന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്, അവൻ ശക്തനാണ്. ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടമസ്ഥനുമാണ്. ആ ദൂതൻ ഇന്ന് രാത്രി വന്ന് എന്നോട് പറഞ്ഞു, പരിസ ഭയപ്പെടണ്ട, സ്വർഗത്തിലെ മെസ്സേജ് എനിക്ക് തന്നു, പേടിക്കണ്ട. നീ ഇന്നിട്ട് പറഞ്ഞോ, നീ കൈസലം മുമ്പ് നിൽക്കാനുള്ളതാന്ന് പറഞ്ഞു. ഇത് പണ്ട് ഒരു പുരാണ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു കൃത്യതയാണെങ്കിൽ പോലും അതിനകത്ത് ഒരു രസമുണ്ട്. ഈ ഒരാള് ഈ ഒരു സ്ത്രീയുടെ ഭർത്താവിനെ കൊല്ലാനായിട്ട് ഇങ്ങനെ ദേവന്മാരെല്ലാം കൂടെ കൂടി തീരുമാനിച്ചു. കേട്ടുകഥ. അപ്പൊ അവരെ ഈ സ്ത്രീയെ കൊല്ലാനായിട്ട് അവർ വന്നു, ഈ സ്ത്രീയുടെ ഭർത്താവിനെ കൊണ്ടുപോകാനായിട്ട് വന്നു. അപ്പൊ ഈ സ്ത്രീ അയ്യോ എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇല്ല, കഴിച്ച് പോകാനുള്ള സമയമായി അയാളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ അവർ പിന്നെയും പറയുന്നു, എന്നാൽ ഗാന്ധി ഭർത്താവിനെ ഏതായാലും കൊണ്ടുപോകും, നിനക്ക് വല്ല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആഗ്രഹം വല്ലതുണ്ടെങ്കിൽ തരാം, അത് സാധിച്ചു അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞു. അത് അവർ പിന്നെയും ചോദിച്ചു, ഞാൻ ഒരാഗ്രഹം പറഞ്ഞാൽ അത് സാധിക്കുമോ? അത് എന്തായാലും ചോദിച്ചു, എന്ന് തരാം. ഉടനെ പറഞ്ഞു, എന്റെ ആഗ്രഹം ഈ ഭർത്താവിൽ നിന്ന് എനിക്ക് ഇനി ചില കുഞ്ഞുങ്ങൾ കൂടെ ജനിച്ചിട്ട് അവരെല്ലാം കൂടെ ഒരുമിച്ച് സുഖമായിട്ട് ഒന്ന് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അവരാണ് ജീവനെ കൊണ്ടുപോകാൻ പറഞ്ഞ ആളുകൾ ചുറ്റേച്ച് പോയെന്ന് അവർ. കാരണം ഈ ഇവനിൽ നിന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ കൂടെ സുഖമായിട്ട് ജീവിക്കണമെന്ന വരം. ഞാൻ കൈസറുടെ മുമ്പ് നിൽക്കാനുള്ളതാണെന്ന് സ്വർഗം എനിക്ക് അറിഞ്ഞു തന്നാൽ അതിന്റെ അർത്ഥം ഞാനിവിടെ മുന്നിൽ തത്താലോക്കുകയില്ലോ. കല്യമല്ല, എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു എന്ന് വാർത്തുള്ളതിനാൽ ഇവർക്കും കേട് കഴിയുകയില്ല. പറഞ്ഞ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് കാര്യം പറഞ്ഞോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാര്യം നിങ്ങളോട് അറിയിക്കുന്നു. എനിക്കൊരു വെളിപ്പാട് കിട്ടി. ഉത്സവ നിങ്ങൾ ശ്രമിക്കണേ, ഞാൻ വെളിപ്പാടുന്ന ദർശനത്തിനൊക്കെ എതിരാ ഞാനൊന്നും കാര്യം എന്ന് പറഞ്ഞേക്കരുത്. ഉത്സവൻ ചെന്നാൽ ദൈവം പോലും ഞാൻ എതിരാണ്. ഉത്സവോ ഞാൻ വെളിപ്പാടിനെതിരല്ല. ഉത്സവോ നമ്മൾ ഈ പലരും പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് അല്ല പൈതോസ് പ്രാധാന്യം കൊടുക്കുക. പൈതോസ് പ്രാധാന്യം കൊടുത്തത് ആത്മക്കട് രക്ഷിക്കാണ്. എന്നിട്ട് പൈസ പറഞ്ഞ കാര്യം കേട്ടോ, നമുക്ക് കപ്പൽ പൊളിഞ്ഞു പോകും. നമ്മൾ ചെറിയ കപ്പൽ പൊളിഞ്ഞു പോകും, ഒരുത്തന്റെ ജീവൻ ഹാനി കഴിക്കില്ല. എന്തൊരു നല്ല പ്രവചനമാണ്, അത്ര പ്രവചനമൊക്കെ ഉണ്ടാകണം. അതിന് പല പ്രവർത്തനം പ്രവചിക്കാതിരിക്കട്ടെ, നമ്മളെല്ലാരും കത്ത് പോയും കപ്പൽ പൊളിക്കാതിരിക്കും. നമ്മളെല്ലാം മനസ്സിലാക്കി ഇനി കപ്പലെ ഭഗവതി കൊണ്ടെന്ന് പറയുന്നു. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും വലുതായിരിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയാണ്. എനിക്ക് ശമ്പളം പോകാതിന്റെ അടുക്കല് ഒരു നല്ല കോമളനായ ചെറുപ്പക്കാരൻ, ഒരു ആനബിംഗമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു വാസനം കൂട്ടിക്കൊണ്ട് വന്നു. സമയത്തുള്ള എന്റെ വീട് കാണുമെന്ന് ചോദിച്ചു. എന്നാ കുഞ്ഞുങ്ങളെ നിങ്ങൾ വരണമെന്ന് ചോദിച്ചു. കഴിവ കാണാതെയി ഇവിടെ കൊടി വെക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് അറിയാൻ സംഘമൊക്കെ കരക്കി ഇങ്ങനെ വ്യസനം പറയുന്നതായിട്ട് കേട്ടു. അത് എമ്മക്കാർ പോകുന്നു പറയാമെങ്കിൽ വല്ലതും തരാം, വെറുതെ വേണ്ട. അപ്പോൾ പ്രവാചകൻ ആൾക്കാരെ നോക്കി ചിരിച്ചുകയാണ്. അതേ ചെറുപ്പക്കാരൻ ഈശ്വരൻ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനെ കൂടെ സംസാരിച്ചു, അവനെ വെറുതെ വിടരുത്, അവനെ മാറ്റി നിർത്തി ഒരു കാര്യം പറഞ്ഞു ചെറുതാനെന്ന് പറഞ്ഞു. അപ്പൊ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കഴിവുള്ള കാര്യം അറിയാനാണ് വന്നത്. കർത്താവ് നിന്നെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ്. അങ്ങനത്തെ പ്രവചനം എനിക്ക് ഇഷ്ടമാണ്. കഴിവുള്ള കാര്യം പറഞ്ഞു വിടരുത്, വന്നവന്റെ ആത്മാവിനെ കുറിച്ചും നല്ലവന്റെ കാര്യത്തെ കുറിച്ചും പറഞ്ഞു വിടണം. മനസ്സിലോ? കാലയ്ക്ക് പോക്കട്ട കട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പരിശ ചോദിച്ചാ കർത്താവ് കാളയെ കുറിച്ചാണ് പറയുന്നത്. കാഴ്ച വേണ്ടിയോ കർത്താവ് വിചാരപ്പെടുന്നു. മനസ്സിലോ? അത് വിശ്വാസമാണ്, ദൈവത്തിൽ വിശ്വാസം. അതെ, എന്തിന് എനിക്ക് സ്വർഗദ്രോഹവും അറിയിച്ചെന്ന വാചന പ്രകാരം എനിക്ക് ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം ആർക്കും നഷ്ടമൊന്നും വരികയില്ല, ഈ തലയിറക്കത്തിൽ പൊളിഞ്ഞു പോകും എന്ന് നമ്മുടെ ജീവിതം അനുകരിക്കില്ല. അതിലേറെ പറഞ്ഞാൽ ശ്രമിക്കട്ടെ. ദൈവത്താൽ ഈ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കപ്പല് പൊളിഞ്ഞു പൊളിഞ്ഞ് 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 ഇതെങ്ങോട്ടേ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി മിക്കവാറും കഴിയാറായി പുലർവുക, ഇങ്ങനെ വരുന്നതായിട്ട് ചെറുതായിട്ട് ഒരു സൂര്യനെ കിട്ടി, ഒരു പ്രസോദനം. അപ്പോ എവിടെയോ ഒരു വെള്ളം തുറന്ന ഭാഗത്തേക്ക് കപ്പൽ ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ട് അവർക്ക് തോന്നി. ഒന്ന് കപ്പിത്താനും എല്ലാം കൂടെ കൂടി പറഞ്ഞു, നമ്മള് ഏറെക്കുറെ കരയുള്ള ഒരു ഭാഗത്തോട്ട് പോവുകയാണ്, എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, നീന്തറിയാവുന്നവരൊക്കെ നീന്ത്, അല്ലാത്ത ഒരു വളയിലൊക്കെ പിടിച്ച് രക്ഷപ്പെടാൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. ഈശ്വരോ, ഈ ഏതായാലും വെള്ളം തുറഞ്ഞ ഒരു സ്ഥലത്ത് അവരെത്തി. എനിക്ക് ആ 27-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വേഴ്സ് ഉണ്ടല്ലോ, എനിക്ക് വലിയ ഇഷ്ടമാണ്. അതാക്കി വായിച്ച ആരെങ്കിലും അപ്പൊ ചിലപ്പോൾ 27-ാം അധ്യായത്തിന്റെ ഏറ്റവും വലിയ വാക്യം. അതാ എനിക്കിഷ്ടം. ഞാൻ ആദ്യം വാക്യം വായിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഇങ്ങനെ എല്ലാവരും രക്ഷപ്പെടുക, നമ്മുടെ എല്ലാവരുടെയും ചരിത്രം അവസാനിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഉറക്കാരുള്ളവാനുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുവാനുള്ളതായിരുന്നു. പത്രദോഷപ്രസ്ഥാനം കർത്താവ് താമസിക്കുന്നെന്ന് വിചാരിച്ച് ദയം കൂട്ടുന്ന ആളുകളോട് ബുദ്ധിപ്രദേശം പറയുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടുക ആവശ്യിച്ച് അവൻ നിങ്ങളോട് ദുർഗക്ഷണ കാണിക്കുന്നതേ ഉള്ളൂ. ഒരാത്മാവിന്റെ വില ഭൂലോകത്തെക്കാൾ വലുതാകിയാൽ ഒരാത്മാവും കൂടെ രക്ഷിക്കപ്പെടുമോ എന്ന് വെച്ച് സ്വർഗീയ കലണ്ടറിൽ ദിവസങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒടുവിലായിട്ട് പ്രദേശം പറഞ്ഞെന്നറിയാമോ, ഇറ്റ്സ് നോട്ട് ഡിലേ, ഇറ്റ്സ് ഗ്രേസ്. ഇത് താമസിക്കുകയല്ല, ഇത് കരുണ കാണിക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്ക് വേഗത്തിൽ ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കാം. അത് കണ്ടപ്പായിട്ടില്ലെങ്കിൽ കണ്ടാലും ശ്രമിക്കാതെ അത് ശരിക്കും കേട്ടോ, ദൈവത്തെ ശ്രമിച്ചു പോകാത്തൊന്നും പറയാനില്ല. ഇവരെല്ലാവരും ആ നല്ല വെളിച്ചം വരുന്നതിന് മുമ്പ് തന്നെ ഏതോ ഒരു കരയിൽ ചെന്നടിഞ്ഞതായിട്ട് അവർക്ക് മനസ്സിലായി. ഒരു ദ്വീപാണെന്ന് അവർക്ക് തോന്നി. എന്താ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഏതായാലും മുന്നിൽ ചാടാതെ വേറെ ഇരിക്കാനും മാത്രം ഒരു കരം കിട്ടിയെന്ന് മാത്രമേ അവർക്ക് മനസ്സിലായുള്ളൂ. നേരെ ഏകദേശം അത് പ്രഭാതമായപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു ദ്വീപിന്റെ മുകളിലാണ് കയറിയിരിക്കുന്നതെന്ന്. അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ വാദികം തന്നെ വളരെ രസകരമായിരിക്കുന്നു. എന്താ പറയാവോ, എത്രപ്പെട്ട ശേഷം ആ ദ്വീപിന്റെ പേര് പോലും മനസ്സിലായി. ഞാൻ അതിനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്, ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞിട്ട് രക്ഷിക്കപ്പെടാൻ നോക്കിയിരുന്നു. ഹലോ, മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയൊക്കെ എനിക്ക് ചില ആഗ്രഹമല്ല എനിക്ക് ക്ഷണിക്കണം. ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഞാനിത് പറയുമ്പോൾ ഒരാളിന്റെ ഓർമ്മ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഞങ്ങളെ അടുത്ത എപ്പോഴും കാണാം ആ ഒരു വൈബ് കാർഡ് നടത്തുമ്പോൾ അതിന്റെ കാലിക്കലും ഒരു ബുക്കും പെൻസിലുമായിട്ട് വിളിക്കരുത്. ഒരു ഹൈസ്കോളജി വിദ്യാർത്ഥിയാണ് തോന്നുന്നത്. ഭാഗമുണ്ട് ആരെടുക്കുന്നു സ്നാനം പറ്റിട്ടില്ല. എന്താ മൊബൈൽ വരാത്ത നമ്മൾ ഏറ്റവും പുള്ളി പറഞ്ഞത് മനസ്സിലാക്കട്ടെ, കാര്യങ്ങളുള്ള മനസ്സിലാക്കട്ടെ. അങ്ങനെ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കർത്താവെ അനുസരിപ്പാൻ. പിന്നെ പിന്നെ ഈ ആരോ ഒരു യുവരാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഈ വെള്ളത്തിന്റെ ഘടകങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ട് വെള്ളം പിടിക്കാൻ നിൽക്കുക. ഒരു കൊച്ചു കുഞ്ഞ് വെള്ളത്തിന്റെ ഘടകങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല അങ്ങനെ വാല് പിടിക്കുന്നത് അല്ലേ. അതായത് വാലിനകത്ത് ഇത്ര വാൽ ഷുഗർ ഉണ്ടെന്നും ഒന്നും അറിഞ്ഞിട്ടല്ല ഒന്ന് പിടിക്കുക. നമ്മൾ രക്ഷിക്കപ്പെടാനുള്ള ആളപ്പാട് വേണ്ടി അറിവിനെ കുറിച്ച് ഒരു ദിവസം പറയുന്നത് ഇത് മിനിമം നോളജ് അവന് രക്ഷപ്പെടാനുണ്ടോ പറയാ. ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചു രക്ഷിക്കപ്പെടുന്നുള്ളൂ അത് നടക്കുകയല്ലോ. നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ പോയി പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മാൾക്ക, മാൾക്കാദ്വീപ് അമ്മന്റെ പേര് മാൾക്ക, മെനിക്കാദ്വീപ് ആ ദ്വീപിലാണ് ജോലി ചെയ്തിരുന്നത് എന്നിട്ട് ഞാൻ ഇനിയും പറയുന്ന നിങ്ങൾ നിസ്സംബന്ധിച്ച് ക്ലാസ്സിന് പോലും കേൾക്കണം. ഈ ദ്വീപിൽ കയറിയ ഉടനെ ഒരു പക്ഷേ പൗലോസിന്റെ മനസ്സിലും തോന്നിയിരിക്കാതെ മരിച്ചില്ല ഞാൻ നിങ്ങളോട് പറയാം. പൗലോസും മനസ്സും കൂടെയാണല്ലോ കാര്യം രക്ഷപ്പെടുകയൊക്കെ ചെയ്തെങ്കിലും ഞങ്ങൾ യാത്ര ആരംഭിച്ചത് എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾ ഇറ്റലിയിലെത്താൻ വേണ്ടിയാണ്. ഞങ്ങള് കൈസറിന്റെ മുമ്പിൽ നിൽക്കാനാണ് ചെന്നൈ വായിച്ചത്. ഞാൻ എന്റെ ആഗ്രഹം അതാണ്, റോമ കാണണം എന്നുള്ളത് എനിക്കൊരാഗ്രഹമായിരുന്നു. ഇപ്പൊ കപ്പൽ പൊളിഞ്ഞു, ഇപ്പൊ ഈ ഈ കാട്ടിൽ വന്നിരിക്കുകയാണ്. ഇനി അടുത്ത കാര്യം എങ്ങനെയാണ് നടക്കുന്നത്? കൈസറ് അങ്ങനെ ഇരിക്കുന്നവർക്ക് ആരാണ്ട് പറഞ്ഞു ഇവിടെ കാട്ടിയായിരിക്കാനാണ് താമസിക്കുന്നത്. ബാഗ്ബേരിയേഴ്സ് കിരാതന്മാര് നാളെ കുണ്ടും മില്ലുമായിട്ട് അവർ വന്ന് കൊല്ലും ക്രിസ്ലോ. പക്ഷേ നമ്മുടെ ഭയങ്ങൾ കണക്ക് കൂട്ടൽ ഇളകാൻ തെറ്റിച്ചുകൊണ്ട് ബർബലന്മാർ ഞങ്ങൾക്ക് വലിയ ദയ കാണിച്ചു. ഞാൻ ഈ ശത്രു കേൾക്കാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നമ്മളോട് ദയ കാണിച്ചാൽ ശത്രുവും നമ്മളോട് ദയ കാണും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് നമുക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടാകും. എല്ലാം നമ്മളോട് വേ കാണിച്ചാൽ അതാ അനുവാദിക്കുന്ന പ്രസ്ഥാനം തന്നെ നിർഭരന്മാർ ഞങ്ങൾക്ക് വേ കാണിക്കുന്നു. സാധാരണ നിർഭരമായി ഞങ്ങൾ വേ കാണിക്കുകയും ദൈവം അനുകൂലമായതുകൊണ്ട് അതും സംഭവിച്ചു. എന്നിട്ട് ഇരുത്തുങ്ങളെല്ലാം കൂടി നിങ്ങൾക്കറിയാം പല ദിവസങ്ങളായിട്ട് മഴയും നനഞ്ഞ് കാൽപ്പാടുകൾ തണുപ്പ് ഇറങ്ങലിച്ച് വിശന്ന് ഇരിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവരെ തണുപ്പ് മാറ്റാനായിട്ട് അതേ തടി കഷ്ണങ്ങളെല്ലാം കൊണ്ടുവന്ന് ആരി കൂട്ടി നെൽപ്പോട് കത്തിച്ച് അതിന്റെ ചുറ്റുവരുന്ന എല്ലാവരും ഇങ്ങനെ തണുപ്പകറ്റി ചെയ്തല്ലോ. ഞാൻ യാത്രവാഴ്ചയിലായിരിക്കുമ്പോ നിങ്ങളൊക്കെ എന്റെ സഹോദരനായത് തന്നെ അനുഭവം പറയാം. എന്റെ പേരിലെ ചാർജസ് അതായത് ഞാൻ സ്ഥാനപ്പെടുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഇടവേമത്തിനാ പീഡിച്ചതും ഞാനുമായിട്ട് ചില ചങ്കോസാറൊക്കെ നടന്നു എന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം അദ്ദേഹം വിളിക്കുകയും വഴക്കുപറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വഴക്ക് പറഞ്ഞതിന്റെ ചാർജസ് എന്റെ പേരിലുള്ള ആരോപണങ്ങൾ കേട്ടാൽ നിങ്ങൾ വീട്ടിലും പോയി ചിരിക്കും. എന്റെ പേരിലുള്ള ഒന്നാമത്തെ കുറ്റം, ഞാൻ ഈ വൈദികനായിരിക്കുമ്പോൾ കോട്ടയത്തിനടുത്ത് യാക്കോബായ സഭയിലെ രക്ഷിക്കപ്പെട്ട കുറച്ച് ചെറുപ്പക്കാരുടെ താല്പര്യ പ്രകാരം ഒരു പരിശീലനത്തിന് പോയി റോഡ് സൈഡിൽ നിന്ന് പ്രസംഗിച്ചു എന്നുള്ളതാണ് എന്റെ പേരിലുള്ള ഒന്നാമത്തെ കുറ്റം. എന്നെ വിളിച്ചു പറഞ്ഞു ഇനി ഒരിക്കപ്പോലും അങ്ങനെ ചെയ്തത്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു കത്താവായ എക്സ്പ്രസ് പരിശോധനയാണെങ്കിൽ മുഴുവൻ പ്രശ്നിച്ചത്, പിന്നെ അപകടമാരൊക്കെ ആണെങ്കിൽ പൈലോസിലാണെങ്കിൽ പരിക്കത്തേലൊക്കെ കയറിയെന്ന് പ്രശ്നിച്ചു. എനിക്ക് മാത്രമേ ലാഭമാണോ എന്ന് ചോദിക്കണമെന്ന് തോന്നി പ്രശ്നം ചോദിച്ചില്ല. രണ്ടാമത്തേത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ വിസ്മയം കൂറും. ഞാനൊരു ഏലിയൻ കമ്മീഷൻ പ്രശ്നിച്ചതിന്റെ പേരിൽ എന്നെ രണ്ടാമത് വിളിച്ചു വഴക്കുവാൻ. എന്നോട് ചോദിച്ചത് വാക്കുകളൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഏലിയൻ കമ്മീഷൻ പ്രശ്നിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് പ്രശ്നിച്ചു ആരൊക്കെയായിരുന്നു അവർ സംബന്ധിച്ചു. ഞാൻ പറഞ്ഞു മാത്തോമക്കാര് ആക്കോബക്കാര് സി എസ് ഐക്കാര് വിളിക്കുകയായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവിടെ മാർത്തോമാക്കാര് ഓക്കെ ക്രിസ്ത്യാനികളല്ലെന്ന് എനിക്ക് അറിയത്തില്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാം അതെങ്ങനെയാണ് ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വലിയ ഈ മർക്കോസിന് മാറിയൊക്കെ താമസിച്ചിട്ടുള്ള ആളാണ്, അവിടെ വെച്ച് മന്ത്രമൊക്കെ എത്തിയ ആളാണ്. എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് 90 പ്രായമുണ്ട്. ചരിത്രാമിച്ച് മരിച്ചുപോയി. ജുമ്മുഖമാണെന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് കിട്ടിയ അറിവിൽ താൻ വിശ്വസ്തമായിരിക്കും. ഇസ്രോ ഞാൻ അത് ചെറുപ്പമായിരുന്നു. അപ്പൊ താൻ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടോ തനിക്ക് സുറിയാനി അറിയാവോ, താൻ പഠിച്ചോണ്ടിരിക്കുക അല്ലേ. എടോ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തൻ പുരട്ടിയവനാണ്, ക്രിസ്തൻ എന്ന് പറഞ്ഞാൽ ഹോളി ഓയിൽ. അതായത് നൂറാം തൈലം പഠിച്ചവനാണ്. മറ്റേക്കാർക്ക് നൂറാം തൈലം ഇല്ലാത്തവരും അവരെ വിശ്വാസികളെ അവർ നീന്താണ് അവരെ കൂടെ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നി. ഞാൻ അവരും മൂന്നാമത്തേത് ഒരെണ്ണം കൂടെ പറഞ്ഞു സാധിപ്പിക്കാം. ഒരു സംഗതിയിൽ ഒരു ആഗ്രഹം നമ്മൾ വീണ്ടും വിളിച്ചു. ഞാൻ അവർ ചെന്നു അല്പത്തിന്റെ ദൂരത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു, താനൊരു നമ്മുടെ ഇന്ന് വള്ളിയിൽ താൻ അവരെ പെരുന്നാളിൽ പ്രശ്നിച്ചപ്പോ താന് കഞ്ഞിമുടിയാമന്റെ നമസ്കാരം ചൊല്ലരുതെന്ന് പ്രശ്നിച്ചോ? ഞാൻ പറഞ്ഞില്ല. പിന്നെന്താ, അവരെല്ലാം നന്മ നിറഞ്ഞവരില്ലെന്ന് ചൊല്ലിയപ്പോ ഞാൻ പ്രശ്നത്തിൽ പറഞ്ഞു, ഇനി അങ്ങനെ ചൊല്ലണ്ട, കൃതകൾ നടത്തം അറിയുവാൻ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ തിരുത്തി പഠിപ്പിക്കാൻ തനിക്ക് അധികാരമുണ്ടോ ഉണ്ടോ? ഞാനത് ചോദിച്ചു. പിന്നെ അത് ഈ ഗബ്രിയൽ ദൂതൻ മലയാളം അടുക്കൽ വന്നപ്പോൾ നന്മ പറഞ്ഞാണോ പറഞ്ഞത്, കൃത ലഭിച്ചാണാണോ പറഞ്ഞത്? അദ്ദേഹത്തിന് മനസ്സിലായി. പറഞ്ഞു, അദ്ദേഹത്തോട് പറയാ, എന്താ നന്മയും കൃതയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ വലിയൊരു കഥ നിങ്ങളുടെ അടുക്കൽ ശരിക്ക് പറയുകയാണ്. ഒരു എനിക്ക് എന്റെ കൃതയ്ക്ക് മനസ്സിലായി. ഒരു എല്ലാം പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്റെ കഥ അവസാനിച്ചു. അതുകൊണ്ട് ഇതിന് വളരെ ഇതിലും രക്ഷപ്പെടുകയാണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, അങ്ങനെയുള്ള അനേക പണികൾ കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുകയാണ്. എല്ലാവരും കാര്യം വീട് വസ്തു. ഞാൻ ആളുകളിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ പല പോയിന്റ്സ് എഴുതിയിൽ ഒരു പോയിന്റ് ആയിരുന്നു, അപ്പോസ്തലന്മാരും അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണെന്ന് അഭിമാനിക്കുന്നവരും തമ്മിലുള്ളതായ വ്യത്യാസം. നമ്പരത്തിൽ പത്ത് വന്നു തന്നെ എഴുതിയിൽ ഓരോന്നും അപ്പോസ്തലനായ പോലീസ് വിറവ് കൊടുക്കിക്കൊണ്ടുവരുന്നതിനായിരുന്നു. കാഴ്ച ഭാഗത്തുനിന്ന് ആര് കൂട്ടാനായിട്ട് പലരും വിറവ് കൊടുക്കാൻ പോയ കൂട്ടത്തിൽ അപ്പോസ്തലനായ പോലീസ് അന്യൻ പോയി വിറവ് കൊടുക്കിക്കൊണ്ടുവന്നു. അവരുടെ പിൻഗാമികളാണ് വരെ ഞാൻ വിറവ് തോറ്റിട്ടു. അതൊക്കെ പറയുന്ന ഒരാളിനെ പിന്നെ അതിൽ സാധിക്കുമോ? ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അങ്ങനെ നിങ്ങൾ ഈ വലിച്ചാലിയിൽ കൂടെ ഒക്കെ കടന്നു വന്നതായിരിക്കാം. അത് ഞാനെന്റെ അനുഭവം പറഞ്ഞതേയുള്ളൂ. അത് വേറെ നമുക്ക് മുമ്പോട്ട് പോവാം. പൗലോസ് ഇങ്ങനെ വലയസങ്ങൾ കൊണ്ടുവന്ന് ചീക്കത്തിരുന്ന സമയത്ത് ബർബർമാർ ഇങ്ങനെ ചുറ്റും നോക്കി നിൽക്കുകയാണ്. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടായിരിക്കാം. ഉടനെ ആ മനസ്സിന്റെ വെച്ചിൽ നിന്നും ഒരാണവി എഴുന്നു വന്ന് പൗലോസിന്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റുന്നത് ഈ ബർബർമാരുണ്ട്. ആരും അപ്പിടി ശൗനവാദികളും അപ്പിടി പ്രേതവിശ്വാസികളും ഒക്കെയാണ്. അവര് എല്ലാ ഈ ശകുനം മാത്രം വിശ്വസിച്ച് നടക്കുന്ന ഒരു ആളുകളുണ്ട്, നമ്മുടെ രൂപയിലുണ്ട്. പ്രീസലോ നമ്മൾ ചെന്ന് ഈ ആൾക്കാരായിരുന്നെന്ന് ദിവസത്തിൽ പറയുന്ന പോലെ പ്രീസലോ ഏതൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരുത്തിന് വലിയ കൊണ്ട് ഇങ്ങോട്ട് വരുന്ന എന്നാൽ കയറി പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ലോകത്തിൽ പറഞ്ഞു, ദൈവത്തിലെ നീ ഒരു കാര്യം ചെയ്യണം. നീ ദൈവത്തെ ശകുനം കണ്ടുപോയിട്ട് ഇറങ്ങിയവനാണെങ്കിൽ വേറെ ആരെ കണ്ടാൽ നീ പേടിക്കണ്ട. നീ ഓരോ സമയത്ത് ഇറങ്ങുമ്പോഴും യേശുവിനെ ശകുനം കണ്ടിട്ട് ഇറങ്ങണം. യേശുവിനെ മുമ്പ് ദിവസം ഇറങ്ങാണെങ്കിൽ ഒരു പ്രയാസമുണ്ടായിരുന്നു. ഇവര് നോക്കി നിന്നെ ചെന്തോ പറഞ്ഞു മതിയോ? അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു കൊലപാതകം ചെയ്ത് ചേർന്ന ആളാ. അത് കടലുകേ കടലമ്മ നീരികേണി അവിടെ വെച്ച് ഇവനെ കൊല്ലാൻ നോക്കിയിട്ട് ഇവൻ രസ വെക്കും. എന്നാ പിന്നെ കേറി വന്ന് പിന്നെയും കൊല്ലാൻ തുടങ്ങുക. അത് നീ കഴിക്കുവാൻ ചാകും. ഈ അണലി കൊത്തും, ഇവൻ തീർത്ത് ചാകും. നമുക്കിപ്പൊ കാണാം എന്ന് പറഞ്ഞു നോക്കുന്നു. അടുത്ത ആളുകൾ വായിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. അവനോ ആ ബന്ധുവിനെ ഈയിലോട്ട് കുറഞ്ഞു കളഞ്ഞു. അവനോ എന്നുള്ളതിന് അർത്ഥമുണ്ട്. ഊർത്ത് വന്നോ ജാഗ്രതയോ ദൈവം നോക്കിയിരുന്നു, ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ അവരെന്ത് പറഞ്ഞെന്നറിയാവോ? വേദനാണ്. ഈ വേദന ഇത്രയേ ഉള്ളൂ, ഇവരെ ഈ വേദന ഇത്രയേ ഉള്ളൂ. പൈസലോ പത്ത് മിനിറ്റ് മുമ്പേ പറഞ്ഞു ചാകുമെന്ന്. ചാകാതെ വരുമ്പോ പറയും വേദനാന്ന്. ഞാൻ സ്നാഹം കേട്ട സമയത്ത് ഈ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വലിയ പ്രകസനായ ഒരു മനുഷ്യനുണ്ട്. അയാള് എല്ലാവരോടും പറഞ്ഞേക്കണോ? പലരും കൂടി നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞാൽ അറിയോ? അത് വിളി ഇവരെയൊക്കെ ഒന്നും പറയാൻ അറിയത്തില്ല. പിന്നെ ആൾപ്പാടെ എന്നെ കുറിച്ച് പറയാൻ വിളിച്ചു കഴിഞ്ഞു. നല്ലൊരു സ്ഥാനത്ത് ഒരു നല്ല പദവിയിലൊക്കെ ആയതാ. മാന്യമായ ഒരു ജമ്പറും വാങ്ങിച്ചുകൊണ്ടിരുന്നു എല്ലാം കളഞ്ഞു. ഇന്ന് ജോലി പുള്ളി പറഞ്ഞാണ്, ഇനി എങ്ങനെ ജീവിക്കുമെന്നൊന്ന് കാണാം എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്തോ കഴിക്കുമെന്നാണ് പുള്ളി ചോദിക്കുന്നത്. പുള്ളി പറഞ്ഞു വെച്ചാൽ ഞാൻ പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും മത്സ്യത്തൊക്കെ കാണും കേട്ടോ, കാണുമ്പോ ഓടിച്ചിരിക്കും. ഇപ്പൊ എങ്ങനെ ആരാണ്ടോ പറഞ്ഞിട്ട് കേട്ടു എന്നെ ജീവിക്കാൻ ചോദിച്ചു. ആള് അമേരിക്കാരിൽ ഒത്തിരി പണം കിട്ടുന്നു. ഞാൻ എടുക്കാൻ പോവില്ല. നിങ്ങളെ നീ ഒരു കാര്യം മനസ്സാക്കണം. നിങ്ങൾ ഞാനും ചത്തു പോയിരുന്നു, നശിച്ചു പോയിരുന്നു ഒക്കെ പറഞ്ഞ് നമ്മളെ വീഴ്ച കാണാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആളുകളുണ്ട്. എന്നാ നിന്നെ വിളിച്ചവൻ ശക്തനാകുക. എനക്ക് ആപത്തുന്നിരിക്കയില്ല. കുറെ കഴിയുമ്പോ അവരുടെ മനസ്സിലാകും, അവരുടെ മനസ്സിലാകും. അതേ നാക്കുകൊണ്ട് തന്നെ അവർ പറയും ഒരു ദേവനാണെന്ന്. പക്ഷെ ദേവനാന്ന് പറയുമ്പോ നീ കുടിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പലരും പൊളിയുന്നത്. ദേവനാന്ന് പറയുന്നതിന് ആ ശരിയാ അവരമ്മ ദേവന്റെ കേൾവി കേരള. നീ ദേവനാന്ന് ലോകം പറഞ്ഞാലും നീ പറയണം ഞാൻ വിഭാഗപ്പെട്ട ദൈവത്തിന്റെ കയ്യില എഴുതലോ. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. എന്നിട്ട് എലിക്കാതിലോട്ട് കയറി ആദ്യം നല്ല ചൂട് കിട്ടി. അത് റീസ് താജുകൾ കിട്ടുമെന്ന് അത് കിട്ടി. ആ തൽക്കാലത്തെ പ്രയാസങ്ങളെല്ലാം മാറി. ഞാൻ വേഗം പറഞ്ഞ സാധിക്കട്ടെ. രണ്ടാമതായിട്ട് ആ ദ്വീപ് പ്രമാണി പുബ്ലിയോസ് എന്ന് പറഞ്ഞ ഒരാള് ഉണ്ടായിരുന്നു. അയാൾ ഈ ദ്വീപിൽ കുറച്ച് ആളുകൾ കയറി വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ വന്നു. വന്നപ്പോ എന്തിനെ അയാൾ അപ്പനൊരു ഷോക്കർ ചെയ്ത കിടക്കായിരുന്നു. പനി അടിച്ചാല് അവരെ ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഇതാ മൃഗങ്ങളുടെ ദിവസം ഏതാ ഈ അണലിയെ കുറഞ്ഞു കിടന്നത്. ഇത് അവരെ മുതൽ വൈറസിനെ കുറിച്ചുള്ള കീർത്തി വ്യാപിച്ചു. പുബ്ലിയോസിന്റെ അപ്പന് വേണ്ടി ചെന്ന് പ്രാർത്ഥിച്ചു. അത്ഭുത സൗഖ്യം. അത് കഴിഞ്ഞ് പിന്നെ സംഭവങ്ങളുടെ പരമ്പര. ആ ദ്വീപിലുള്ള പലരും വന്ന് പ്രാർത്ഥനയാൽ സൗഖ്യം പ്രാപിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവിടെ ഹീലിംഗ് മാത്രം നടത്തിയെന്ന് പോയെന്ന്? ഞാൻ അതിനെതിരാ. ഹീലിംഗ് മാത്രം മതിയെങ്കിൽ ആശുപത്രി പോയാൽ മതി. ആത്മശാന്തി, ആത്മശാന്തി, അതാണ് ഒന്നാം കാര്യം. ഗബ്രിയേൽ സ്വർഗത്തിൽ നിന്ന് നസറേത്തിലെ കന്യകുമാരിയുടെ അടുക്കലേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അവൻ തന്റെ ജനത്തിന് വെള്ളം വീഞ്ഞാക്കി കൊടുക്കാനിരിക്കുന്നതിനാൽ നീ അവൻ യേശു എന്ന് പേര് വിളിക്കണം എന്ന് പറഞ്ഞു. അവൻ അപ്പം വർദ്ധിപ്പിക്കാൻ പോകുന്നതിനാൽ, വിധവയുടെ മകനെ ഉയർത്തിക്കാൻ പോകുന്നതിനാൽ ഇതൊന്നും പറഞ്ഞില്ല. അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പറഞ്ഞില്ല. പറഞ്ഞത് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ നിന്ന് പാപിക്കാറുണ്ട്. അവൻ യേശു എന്ന് പേര് വിളിക്കണം. മനുഷ്യാവതാരത്തിന്റെ സോൾ പർപ്പസ്, അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവശാന്തിയാണ്. ദൈവത്തിൽ നമ്മൾ പാപശാന്തി പ്രാപിക്കുന്നില്ലെങ്കിൽ എന്തെല്ലാം കാണിച്ചാലും ഒരു പ്രയോജനവുമില്ല. ഒന്നാം കാര്യം പാപശാന്തിയാണ്, ആത്മരക്ഷയാണ്. കാരണം ഞാൻ പറയാം, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. ഇപ്പൊ ഞാന് സൗഖ്യം പ്രാപിച്ചാലും ഉണ്ടല്ലോ, ഞാൻ ഒരു മറക്കൾ ഹീലിംഗ് പ്രാപിച്ചെന്നിരിക്കട്ടെ, പ്രാപിച്ചാലും പിന്നെയും ഞാൻ ലോകത്ത് കുറച്ചാളുകൂടി ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ പിന്നെയും എനിക്ക് വരും. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം വയസ്സില്ല വരും ചെയ്യും. കഴിച്ചല്ലോ ഈ കത്താവ് മൂന്ന് പേരെ ഉയർപ്പിച്ചതായിട്ട് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു അവരുടെ പേരുകൾ. ലോകത്തിലായിരുന്നപ്പോൾ മൂന്ന് പേരെ കത്താവ് ഉയർപ്പിച്ചു. ലാസറിന്റെ സോറി ലാസർ നൈൻപോണിന്റെ ബിഹുവയുടെ മകൻ, യാഗുരേശിന്റെ മകൻ. യേശു ഉയർപ്പിച്ചല്ലേ? ആ ഇപ്പൊ അവരെ ഉയർത്തുമ്പോ കാണാം. അവരവരുടെ വീട്ടിലുണ്ടോ? ആ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ കർത്താവ് ഏൽപ്പിച്ചതാണെങ്കിൽ പോലും നാച്ചുറൽ കോഴ്സ് എന്ത് ചെയ്തു? അവർ പിന്നീട് മരിച്ചു. പ്രൈസല്ലോ. നമ്മൾ ഈ ലോകത്തിൽ പ്രാപിക്കുന്ന ഏത് ഫിസിക്കൽ ഹീലിംഗും ഏത് സൗഖ്യവും അതിനൊരു അവസാനമുണ്ട്. എന്നാൽ ആത്മ രക്ഷ പ്രാപിച്ചാൽ, ആത്മാവിന്റെ വീണ്ടും പ്രാപിച്ചാൽ അത് നിത്യമാണ്, അത് നിത്യമാണ്. ഒരു കാര്യം കൂടെ, ബാക്കിയുള്ളവർക്ക് എവിടെ ചെന്നും പ്രാപിക്കാം അല്ലേ? വിരോധമുണ്ട് പറയണമല്ലോ. എനിക്കിപ്പോ പിന്നെ ശരീരത്തിന്റെ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ അതിന് ഒരു ആത്മീയ കൂട്ടത്തിൽ വേണ്ട നിർബന്ധം തന്നെ ഉണ്ട്. ആശുപത്രി പ്രാണം കിട്ടും. എന്നാൽ ഒരിടത്തു നിന്ന് മാത്രം കിട്ടുന്ന ഒരു കാര്യമുണ്ട്, വേറെ പലയിടത്തു നിന്ന് അത് കിട്ടുകയില്ല. ദൈവസന്നിധിയിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ആത്മരക്ഷ. ഏസലോ അത് പ്രാപിക്കണം, അത് നിത്യവുമാണ്. ഏസലോ അല്ലെങ്കിൽ അവരെ പൗലോസ് പത്രോസ് സുവിശേഷം പ്രസംഗിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ കിരാതന്മാരുടെ ആ ദ്വീപ് ഇവാഞ്ചലൈസ് ചെയ്തു, സുവിശേഷീകരിച്ചു. അത്ഭുതങ്ങൾ ഒരാളും എല്ലാം നടന്നു. നിശ്ചയമായിട്ടും മാർക്കാദ്വീപിൽ ഒരുപക്ഷ വിശ്വാസികൾ ഉണ്ടായി എന്ന് ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളും സന്തോഷത്താൽ ദൈവത്തെ വിശ്വസിക്കാം. ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നു. നടന്നു കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം കമ്പ്യാക്കൾ പോലെ പറയാം. ഇനി അടുത്ത പരിപാടി എന്നാ പറയുമോ? ഇവിടെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ഇനി അടുത്ത പരിപാടി എത്തുവാ, ഏന്ന് പോകണമല്ലോ. അങ്ങനെന്താ പണി? അങ്ങനെ ആൾക്കാരെ കപ്പൽ ഉണ്ടായിരുന്നാലും പൊളിഞ്ഞു പോയി. ഇനിയിപ്പോ കപ്പൽ പോണത് ഇത് പോകാനൊക്കെ എന്താ ചെയ്യുന്നത്? അപ്പോഴും ചില ആളുകൾ പറഞ്ഞു കാണും, വാസ്തവത്തിലേ ഒക്കെ ശരിയായ പ്രാർത്ഥനയില്ലാതെ ഇറങ്ങി തിരിച്ചതാണ്. ഹിന്ദി ഒക്കെ അവർക്ക് വലിയ ഒരു പിടി കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കളപ്പുറത്തൊരു ആളുകള് ഒരൽപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്തു ഒരു ഭാഗത്ത് വന്നപ്പോൾ അവർ ഈ കപ്പൽ ഇട്ടിരിക്കുന്നു. ഈ കപ്പൽ അവിടെ കിടക്കുന്നു. ആ കപ്പല് ഒരു അലക്സാണ്ടിയൻ കപ്പലാണ്. അശ്വതി ചിന്ന ചിങ്കോസ് പണ്ട് വേഗങ്ങളുടെ പടം അത് കാണിച്ചു വെച്ചിട്ടുണ്ട്. ഏതൊക്കെ വേഗങ്ങൾ അശ്വതി വേഗം അശ്വതി വേഗം എന്ന് പറഞ്ഞ ഈ പുരാതന കാലത്തെ ഒരു സാങ്കല്പിക ഇറക്കുന്നതിന്റെ പേര് അശ്വിനി അശ്വിൻ ഗോഡ്സ് അവരുടെ പണം വരച്ചു വെച്ചിരിക്കുകയാണ്. അശ്വനിക്കുന്നവരുടെ ഒരു അലക്സാണ്ടിയ കപ്പൽ ശീതകാലം കഴിയാനായിട്ട് അവരെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്ന് വിവരങ്ങളൊക്കെ ചോദിച്ചു, എന്താ നിങ്ങൾ ഇവിടെ കിടക്കുന്നത്? അതെ, വിനോദം കഴിഞ്ഞിട്ട് പോകാനായിട്ട് കിടക്ക, വല്ലാത്ത തണുപ്പാണ്. ലക്ഷണങ്ങൾ കൂടി സമയത്ത് കപ്പൽ പോകുന്ന ഒരു ബുദ്ധിമുട്ട ശീതകാലം കഴിഞ്ഞിട്ട് പോകാൻ. അപ്പൊ ഇതിൽ ചോദിച്ചു കാണും, സ്ഥലമുണ്ടോ ചെന്നിട്ട് പോന്നെ? ആ ഇറ്റലിയൊക്കെ സ്പർശിച്ചു പോകുന്ന ഒരു കപ്പലായിരുന്നു. ആ ഇത് കുറച്ചു പേർക്ക് പോകാൻ നിൽക്കുമോ? എത്ര പേർക്ക് പോകുമ്പോ എന്തിന് ആ മെലിത്താവി കയറിയിരുന്ന ആ യാത്രക്കാരൻ ഈ അലക്സാണ്ടിയൻ കപ്പലിൽ കയറി ഇറ്റാലിയൻ തോന്നകത്തേക്ക് യാത്ര ചെയ്തു. ഞങ്ങള് കയറുന്ന സമയത്ത് ആ ദ്വീപവാസികൾ കിരാതന്മാര് മക്കളെ, അവര് മനുഷ്യത്വം അവരിൽ ഉണ്ടായി. അവര് അലക്സാണ്ടിയൻ കപ്പലിൽ കയറി ഇറ്റാലിയൻ തോന്നകത്തേക്ക് യാത്ര ചെയ്തു. ഞങ്ങള് കയറുന്ന സമയത്ത് ആ ദ്വീപവാസികൾ കിരാതന്മാര് മക്കളെ, അവര് മനുഷ്യത്വം അവരിൽ ഉണ്ടായി. അവരും നന്ദി സൂചകമായി ഇവർക്ക് ആവശ്യമുള്ളതായ അതേ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ യാത്ര അയച്ചു. കിരാതന്മാരെ വ്യത്യാസപ്പെടുത്തുന്ന സുവിശേഷം നരഭേദികളെ നാരസ്ത്രീകളാക്കി തീർക്കുന്ന ഇല്ലെന്നോ ഈ സീരിയലും എന്നൊക്കെ പറയുന്ന മനസ്സിലെപ്പെടുത്തി തിന്നുന്ന അവിടെ ആ അല്ലെങ്കിൽ ആരാൻ ചെന്നു അത് ക്രിസ്ത്യാനികളുണ്ട്, മിഷണഭിരാജികൾ വന്ന് അത് ക്രിസ്ത്യാനികളാക്കിയതാണ്. അത് നിങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് എന്നാ ഗുണമുണ്ടായി നാരാണ്ടിയോട് ചോദിച്ചു. ഉടനെ പറഞ്ഞു ഉണ്ടായ ഗുണം കേൾക്കണോ? വരാൻ പറഞ്ഞു. അവരുടെ പഴയ വീടിന്റെ ഒരു ഭാഗത്ത് നോക്കിയപ്പോൾ അസ്ഥി കഷ്ണങ്ങൾ തലയെത്തുകൾ സഹിതം കൂട്ടിക്കൂട്ടി കൂട്ടി ഇട്ടിരിക്കുകയാണ്. എന്നാന്ന് ചോദിച്ചു. ഇത് ഇവിടെ വന്ന മനസ്സിലെ ഒക്കെ പിടിച്ചു തന്നതിന്റെ ബാക്കിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിശ്ചലകാലിയുടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ആ വീട്ടിൽ ഇവിടെ ഇവിടെ കണ്ടുവന്നു പറഞ്ഞു. പ്രൈസല്ലോ സുവിശേഷം എന്ന് പറയുന്നത് അത്ഭുതം സൃഷ്ടിക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിൽ സ്തോത്രം. പൗരസഭാസ്വാലിന് വലിയ വെളിച്ചാലുകളൊക്കെ കിട്ടിയെങ്കിലും ഈ വിവരം നേരത്തെ പറഞ്ഞിരുന്നില്ല. പ്രൈസലോ നിന്റെ യാത്രയുടെ മധ്യത്തിൽ മെലിത്താവ് പറയുന്ന ഒരു ജീവിതത്തിൽ നീ ഇറങ്ങേണ്ടി വരുമെന്നുള്ള വിവരം നേരത്തെ പറഞ്ഞിരുന്നില്ല. താൻ ഏറ്റവും സ്നേഹിക്കുന്നവരോട് പോലും പറയാത്ത ചില കാര്യങ്ങളുണ്ട്. മോശം വളരെ ദൈവം തമ്മിൽ സ്നേഹിച്ചിരുന്നെങ്കിലും മോശം ഒരു കാര്യം പറഞ്ഞില്ല. പക്ഷേ നീ മുസ്ലിമിൽ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ഒരു വല്ലാത്ത കടലിടുക്ക് നടത്താകും. സർവം പിറകെ വരും, തിരുമ്പുരുകങ്ങളുമായിട്ട് വരും. നീ വല്ലാത്തൊരു വൈദ്യനിലായി പോകും. അതുകൊണ്ട് തേടി ചെല്ലുന്നൊന്നും അന്നേരം പറഞ്ഞില്ല. പ്രൈസലോ ചെന്ന് ചാടി കഴിഞ്ഞപ്പോഴാണ് ഇവരെ അറിയുന്നത്. അനേറ്റവും സ്നേഹിക്കുന്ന ആളുകൾക്ക് പോലും മുന്നോട്ട് കൊടുക്കാത്ത വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഇന്ന് വേറെക്കാരൻ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അത് നേരത്തെ നിന്നോട് പറഞ്ഞില്ലെങ്കിലും ഈ പ്രതിസന്ധി വരുമ്പോ അത് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ ഈ സാധാരണ ഓർമ്മയിൽ ഈ കൊച്ചുകൊച്ചു പറഞ്ഞു എടുത്ത് പ്രസംഗിക്കുന്ന ഒരാളാണ്. ഇരുപത്തി മൂന്നാം സംഘത്തിനെ കുറിച്ച് ഞാൻ ആരോട് പ്രസംഗിക്കാറില്ല, അതൊക്കെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പ്രൈസലോ ഇരുപത്തിമൂന്നാം സംഘത്തിനോട്ട് വായിച്ചു വരുമ്പോൾ കൂടി കേട്ടി വന്നാലും ഓരോലക്ഷം ഭയപ്പെടുകയില്ല. കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നീ കൂടിയിട്ടാകാണെങ്കിലും നിന്റെ കൂടെ ഒരുത്തനുണ്ട്. ഞാൻ ഇത്രേ പറഞ്ഞ ഒരു കാര്യം ഞാൻ വളരെ നിങ്ങൾ അനുസരിച്ച് പോകും. ഞാൻ ആക്ച്വലി ഞാൻ ഈ ശിവസൈക്കാരുടെ സംഘങ്ങൾ കേൾക്കാൻ കരുതാണ്. അന്നേക്ക് എന്തൊരു ധൈര്യ കേർ സമ്മാനം തന്നു. നീറ്റ സംബന്ധിച്ച് സംഗീതത്തിനോട് ഒരു പുസ്തകം ഞാനത് വായിച്ചു. നീ വീട്ടിൽ കൊണ്ടുവന്ന സംഗീതത്തിനൊക്കെ കാര്യമായിട്ട് വായിച്ചു, സുവിശേഷങ്ങളൊക്കെ വായിച്ചു. അപ്പൊ സുവിശേഷം വായിച്ചു ചെന്നപ്പോൾ ഒരു ഭാഗം ചെമ്മാട്ടുകളോട് ഒരു കുഞ്ഞാടുകളെ പോലും ഞാൻ നിങ്ങളെ വായിക്കുന്നു. വായിച്ചിട്ട് ഞാൻ കൊച്ചി കേൾക്കണാണെങ്കിലും ഞാൻ പറഞ്ഞു കേൾക്കണം എന്നോട് തന്നെ തീർന്നു. ഒന്നും പറയണ്ട, ചെമ്മാട്ടുകളെ അറിവ് കുഞ്ഞാടുകളെ പോലെ അയച്ചെങ്കിൽ പിന്നെ നമ്മൾ നിശ്ചയം ഇതിന്റെ പേടിയായിരുന്നു ആ വാക്യം വായിക്കും. എന്നാൽ ഇന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഐ ആം ഹാപ്പി. ചെമ്മാരികളെ നൽകി കുഞ്ഞാടികളെ പോലെ അയക്കുന്നു എന്ന് പറയുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നാണെന്നറിയാമോ? ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെമ്പാവിന് നിങ്ങളെ കയറി കടിക്കുകയില്ല, നിർമ്മലമൊക്കെ ചെയ്തു, എന്നും ചെയ്യത്തില്ല. കാരണം എന്നെ അയച്ചവന്റെ ബ്രാൻഡ് എന്നെ ഞെട്ടിക്കുന്നുണ്ട്. നിങ്ങളാരും അറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ സ്നാനപ്പെട്ടതോടെ സ്ഥലത്ത് പ്രസംഗിക്കാൻ വരുമ്പോൾ എന്തുകൊണ്ട് വെല്ലുവിളികൾ ഉണ്ടാകുന്നു പറയോ? ശരി എന്ന് പറയും, അത് തിരുനെയ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, കൊല്ലും ചെലവണ്ടിട്ടുണ്ട് ഇന്നീട് വരരുത് പ്രസംഗിക്കാനായിട്ട്. ചെല്ലു പറയും ഇന്നീട് കണ്ടുപോകരുത് എന്നൊക്കെ പറയും. അവിടെ പിന്നെയും പോയിട്ടുണ്ട്, പിന്നെ ചെല്ലും പറഞ്ഞു ചെല്ലു പറഞ്ഞതാ കഴിഞ്ഞ ആണ്ടിൽ അങ്ങനെ പറഞ്ഞ ആളില്ലെന്ന്. അങ്ങനെ പരസ്യം പെരുമാണെന്ന് കണ്ടിട്ടുണ്ട്. മനസ്സിലോ? ഇത് ദൈവത്തിന്റെ വഴിയാണ്, ഇത് ദൈവത്തിന്റെ അധികാരമാണ്, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അയ്യോ കൈസേ, ഇനിയൊന്നും ഭയക്കലുണ്ടാ? അപ്പൊ വരുന്നോണ്ട് നിങ്ങളുടെ വാക്ക് പറഞ്ഞതിന്റെ പ്രോഗ്രാം ജയിലായി പോകുന്ന നീ വിചാരിക്കണ്ട. കർത്താവിന്റെ വഴിയിൽ കർത്താവിന്റെ വഴിത്തിരകളാ, നിന്റെ വഴിത്തിരകളല്ല. മനസ്സിലോ? നീ വിചാരിക്കുന്നത് എന്നൊന്നും തരാതെ ഈ കപ്പൽ നേരെ എന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് ഇപ്പോഴും തന്നെ ചെന്നിട്ട് അങ്ങോട്ട് ചെന്ന അതിനെ നിന്നെ കൈസറി വിളിച്ചിട്ട് കൈസറിന്റെ മുമ്പിൽ നിന്നെ നിർത്തി ഒരു ഡയലോഗ് നടത്തിയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നീ വിചാരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പ്രോഗ്രാമിന് വേറെ ഒരു കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? നീ ഇതിലെ നേരെ പോയാൽ ഈ കിരാതന്മാരെ ആ സുവിശേഷം കൽപ്പിക്കും. സ്വാഭാവികമായിട്ട് കപ്പൽ അടുക്കുന്ന ഒരു സ്ഥലമല്ല. ഇവരെങ്ങനെ സത്യം അറിയും? ഇവരെങ്ങനെ യേശുവിനെ കണ്ടെത്തും? അതുകൊണ്ട് നിന്റെ കപ്പൽ പോയിച്ചെങ്കിലേ നീ ഇവിടെ കയറൂ. അതുകൊണ്ട് നിന്റെ കപ്പൽ പോയിക്കുക എന്നുള്ള ദൈവത്തിന്റെ പരിപാടിയാണ്. നമ്മൾ ദൈവത്തെ അന്വേഷിക്കാനായിട്ട് നമ്മൾ പല കപ്പലുകളും കർത്താവ് പൊളിച്ചിട്ടുണ്ട്, നമ്മൾ പല പദ്ധതികളും കർത്താവ് തകർത്തിട്ടുണ്ട്. അത് നമുക്ക് അന്നേരം ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് തന്റേതായ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. നീ പേടിക്കണ്ട, ഇവിടുത്തെ ഇതാന്റെ ശേഷം കഴിഞ്ഞാലേ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളെ കപ്പൽ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ പ്രോഗ്രാമില്ല, ശീതകാലം കഴിച്ചെടുക്കുന്ന ഒരു കപ്പലുണ്ട്. ആ കപ്പൽ നിന്നെ ഇറ്റാലിയൻ തുറമുഖത്തെത്തിക്കും. നമ്മളോട് വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. താമസിച്ചാലും അത് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. കഴിഞ്ഞ പ്രസാദം തനിക്ക് രാത്രി ഉണ്ടായി ദർശനത്തെ കുറിച്ച് അറിയിച്ച് താൻ പറഞ്ഞ ഒരു രാത്രി നിങ്ങളെ രാജ്യം കാണാം. ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാല് എന്നോട് വാക്ക് പറഞ്ഞ ആരുന്നെ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് യാതൊരു അധൈര്യമില്ലെന്ന്. പ്രിയമുള്ളവര്, പൗലോസിന് നല്ലൊരു അന്തം കൊടുത്ത കർത്താവ്. പൗലോസിനെ പിച്ചു ചീന്തു എന്നൊക്കെ പറഞ്ഞ ആളുകൾ ദേഹം കൂട്ടിയില്ലേ? കുഴുക്കളിട്ടില്ലേ? ഭൂമിവാരി നേരെ തോന്നില്ലേ? നീ പേടിക്കണ്ട, ദൈവത്തെ ശരണമാക്കി അറിഞ്ഞതിനാൽ ഇന്ന് തൽക്കാലം ഞാൻ പറയുന്നത് നിന്നെ കൊല്ലുമെന്നും തിന്നുമെന്നും ഒക്കെ അനേകം പറയുമായിരിക്കും. പക്ഷേ നിന്റെ ചരിത്രം അവസാനിക്കുമ്പോൾ അതിങ്ങനായിരിക്കും. ഞാൻ നല്ല പോലെ പോരുന്നു. ഓട്ടം നിന്റെ ഓട്ടം ഒഴിപ്പിക്കാതിരിക്കാൻ ഒത്തിരി പേര് പണിതായിരിക്കും. പക്ഷേ നിന്റെ ചരിത്രത്തിന്റെ അവസാനത്തെ ഡയറി കുറിപ്പുകളാണ് ഓട്ടം തികച്ചു. നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതി ആ ദിവസത്തിലേക്ക് നൽകും. കണ്ണേരിയാദികളെ പറയാം, പൗരസപ്രസാദനെ ആ ഏഴുകൾ ജോലി കിടന്നുകൊണ്ട് ഇങ്ങനെ നീതിയുടെ കിരീടം എനിക്ക് കിട്ടുമെന്ന് എഴുതിയ സമയത്തുണ്ടല്ലോ, നിങ്ങൾക്ക് വിചിത്രം തോന്നായിരിക്കും. അങ്ങനെ താൻ എഴുതിയ ആ തൂലിക ഇങ്ങനെ താഴെ പിടിച്ചുകൊണ്ട് വരേണ്ട എങ്ങനെ ഇങ്ങനെ ആ ധ്യാനമേൽപ്പനായി ആ ഇരിപ്പില് താന് പല കാര്യങ്ങളും കണ്ടു. കണ്ട കൂട്ടത്തില് കുവൈറ്റില് 1990-നോടടുത്ത് അല്ലെ അതിനപ്പുറത്ത് ഏഴി 2000-ന് ഇപ്പുറത്ത് ജീവിക്കുന്ന കുറച്ച് ആളുകളെ കുറിച്ച് ഞാൻ ആത്മാവിൽ കണ്ടു. കണ്ടിട്ട് എന്ത് പറഞ്ഞോ? എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ നീ എന്നവരായ ഏവർക്കും കൂടുതലും നമ്മളെയും അവൻ ആത്മാവിൽ കണ്ടു. എഴുസലോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കും കഥാവിനോട് ചോദിച്ചുകൊണ്ട് എപ്പോഴും മുന്നോട്ട് നീങ്ങാം. ഓരോ പ്രഭാവം ഒരുക്കുമ്പോൾ നമ്മൾ ചോദിച്ചിരിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓരോ ദിവസവും ചോദിച്ചോ അവന്റെ ഉപസരം കേട്ടുകൊണ്ട് കാലടികൾ വെക്കാം. നമുക്ക് മനസ്സിലാകാത്ത ഒരു അധ്യായങ്ങൾ ഉണ്ടായാലും ചില ഈശാനുമൂലം കത്തുകൾ ഉണ്ടായാലും ചില മല്ലിക്കാ ദീപുകൾ നമ്മുടെ ജീവിതത്തിന്റെ വൈവക്ഷത്തിൽ വന്നുകൂടിയാലും ഒന്നും അധൈര്യപ്പെടേണ്ട. അതിനെക്കുറിച്ചെല്ലാം ദൈവത്തിന് പ്ലാനുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, എന്നെ വളരെ ചിന്തിച്ചിട്ടുള്ള ഒരു നുറുങ്ങ് കഥകൾ പറയാം. കഥ ചിലവുള്ളു വള്ളത്തിൽ കപ്പൽ ചേർത്തിൽപ്പെട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ നീന്തി തുടിച്ച് ഇതുപോലെ തന്നെ ഒരു കിരാതനാണ് ദ്വീപിൽ കളിക്കുന്നത്. കപ്പറ്റാലൊന്നും ആരെ അടുത്തില്ല, ഇയാൾ കഷ്ടപ്പെട്ട് നീന്തി ഈ രീതി ആയതാ. കപ്പൽ വരെ അകലത്തിൽ കൂടി ഇങ്ങനെ പോകുന്നത് മാത്രം കാണാം. ഇയാൾ ഒറ്റ ഗതിയിൽ ഈ മനുഷ്യനല്ലാതെ വേറെ ആരുമില്ല. കാട്ടുമൃഗങ്ങൾ മാത്രമുണ്ട്, എന്താ ചെയ്യുന്നത്? ഇയാൾ ആരും മരിക്കുന്നവരെ ഇവിടെ കഴിഞ്ഞു കൊടുക്കുന്നത് എന്ന് വിചാരിച്ച് ഇയാൾ അവിടെ ആ കാട്ടിലൊരു കൊച്ചു കുടുംബമൊക്കെ കെട്ടി ആ ഉള്ള അടുത്ത വസ്ത്രവും ഒക്കെ ഉപയോഗിച്ചു കാട്ടുകിഴങ്ങുകളൊക്കെ പറിച്ച് തിന്ന് ഒഴുകുന്ന ആൾക്ക് തീ കിട്ടി. കാറ്റ് തീയൊക്കെ ഉണ്ടാകുമല്ലോ, അത് തീയെല്ലാം കൊണ്ടുവന്ന് അതിങ്ങനെ വലയൊക്കെ ചുറ്റി തിന്നുകയും ഒക്കെ ചെയ്തു. അതിൽ ആലപ്പാറ കൈവശം ഉണ്ടായിരുന്ന ചില്ലറ വസ്ത്രങ്ങളെല്ലാം അവിടെ ഇങ്ങനെ തൂക്കിയിട്ടു. അങ്ങനെ ചാടുന്നവര് ഇങ്ങനെ ഒരു ജീവിതം നയിച്ച് ഇനി ആഴ്ചയിൽ ഇങ്ങനെ എസ് ടി ആർ പറഞ്ഞ പോലെ ഞാൻ മനുഷ്യരെ കാണുകയായിരുന്നൊക്കെ അയാൾ അങ്ങനെ തീരുമാനിച്ചു. പ്ലേസോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഇയാൾ ഒരു ദിവസം ആഹാരം തേടാനായിട്ട് അത് കാട്ടിലേക്ക് പോയിട്ട് വരുന്ന ആ സമയത്ത് എങ്ങനെയോ അബദ്ധവശാൽ ഈ കൊച്ചു കൊടിയിൽ തീ പിടിച്ചു. തീ പിടിച്ചിട്ട് അയാൾ ഉണ്ടായിരുന്ന മുഴുവൻ കത്തി അയാൾ ഏത് അവലംബമായിരുന്ന ആ സാധനങ്ങളെല്ലാം എരിഞ്ഞു. അയാളുടെ വസ്ത്രങ്ങൾ അവിടെ സൂക്ഷിച്ച് വെച്ചിരുന്ന മുഴുവൻ കത്തി. അതിന്റെ പുകപടകളും ഇങ്ങനെ ചെറിയ ചെറിയ ചെറുതായിട്ട് നേരോട്ട് പോകുന്ന കണ്ടുകൊണ്ട് ഈ ആൾ നിർമ്മിക്കാൻ പറ്റി കാര്യങ്ങളിങ്ങനെ ഇറങ്ങി. അങ്ങനെ നിൽക്കുമ്പോൾ ഇയാൾ ഒരു കാഴ്ച കണ്ടു, ഒരു ചെറിയ കപ്പൽ ഇങ്ങനെ അതിലേ പോകുന്നു. ആ കപ്പൽ അതിന്റെ സ്പീഡ് കുറയ്ക്കുന്നതായിട്ട് ഇയാൾക്ക് തോന്നി. ക്രിസ്ലോ ആ കപ്പലിൽ നിന്ന് അത് ഡൈവേഴ്സ് ക്രൈസ്ലോവർ അവര് ഇങ്ങനെ പതുക്കെ വെള്ളത്തിൽ ചാടിയിട്ട് അവരെ നീന്തി 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 ചെയ്യുന്നിട്ട് വരുന്നതായിട്ട് ഇയാൾക്ക് തോന്നി. അന്നത്തെ ഈ മനുഷ്യനെ കണ്ടു എല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുക. കഥകളെല്ലാം ചോദിച്ചു. ഞാൻ മുമ്പ് അമ്പലത്തിൽ കപ്പൽ അപകടത്തിൽ ഞാൻ അവിടുന്ന് തെറിച്ചു പോയതാരാണ്, ഞാൻ അവിടുന്ന് നീന്തി പിടിച്ചു ഇവിടെ കയറിയതാണ്. തന്റെ ആ കഥനകഥകളെല്ലാം ഇയാളെ കേട്ട് തറഞ്ഞു കേൾപ്പിച്ചു. ശ്രീശലവ് ഇന്നത്തെ ഇന്നെന്തായിപ്പോ ഇങ്ങോട്ട് വരാൻ കാര്യം? ഒന്നെ ശ്രീ അന്നെ ആളുകൾ ചോദിച്ചു, ഞാൻ പോരുന്നു ചോദിച്ചു. ഇല്ല അത്രക്കത്തരാണ് പോരുന്നു, ഞാൻ കൊണ്ടുവാ. ഞാൻ വരുന്നു, ഇത് ഭാഗ്യമാണല്ലോ, ദൈവത്തിന്റെ കരുണയാണല്ലോ, ഞാൻ വരുന്നു. പിന്നെ ആൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇങ്ങോട്ട് വരാൻ? ഞാൻ ഈ വന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വരാനൊന്നും പ്രാണിച്ചിട്ടുണ്ടല്ല, ഞങ്ങൾ ഇങ്ങനെ കപ്പലിലേക്ക് ഇരിക്കുമ്പോൾ ഈ പുകച്ചുള്ളിൽ ഒഴുകുന്നതായിട്ട് കണ്ടിരുന്നു. നിരോധിച്ച് ഈ പുക ഇങ്ങനെ ഇങ്ങനെ വലിയ ശക്തിയായിട്ട് പോകുന്നതായിട്ട് കണ്ടു. അപ്പൊ ഞങ്ങൾക്കറിയാം ഇവിടെ മനുഷ്യവാസമുള്ള ആ ദ്വീപല്ലെന്ന്. എന്നാ പിന്നെ ഇവിടെ ഇങ്ങനെ ഈ തീ ഇങ്ങനെ കത്തി കത്തി മേലോട്ട് മേലോട്ട് പോകുന്ന എന്താണ്? ഇതിന്റെ സൂക്ഷ്മാവസ്ഥയൊന്നും അറിയാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, എനിക്കുള്ള എല്ലാം കൂടെ കത്തി ഇങ്ങനെ പോയതാണ്. ഒരു ഇയാള് മനസ്സിലാക്കി, എനിക്കുള്ളതെല്ലാം ദൈവം തമ്പുരാൻ കത്തിച്ച് അതിന്റെ പുക ആകാശത്തിലോട്ട് പോകുമ്പോൾ അതൊരു നഷ്ടത്തിന്റെയും കഷ്ടത്തിന്റെയും പുകയായിട്ട് ഞാൻ വിചാരിച്ചെങ്കിലും അതെന്റെ രക്ഷയ്ക്കായിട്ട് അതെന്റെ രക്ഷയ്ക്കായിട്ട് എന്റെ ദൈവം അതിനെ ആക്കി തീർത്തു. നമ്മൾ പലർക്കും ഇതുപോലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നപ്പോൾ അതൊരു നഷ്ടമായി മാത്രം നമ്മൾ വിചാരിച്ചു, എന്നാൽ ഇത് രക്ഷയ്ക്കായിട്ട് നമ്മുടെ നന്മയ്ക്കായിട്ട് അതിനെ ആക്കി തീർത്തു. ഇതെല്ലാം ഗൈരവത്തിലേക്കാണ് ചിന്ത. ഒരു കാര്യം ചിത്തമാണ്, ഫുൾ സറണ്ടർ, സമ്പൂർണ്ണ സമർപ്പണം, കറയില്ലാത്തൊരു ചീവി. എന്റെ ദൈവമേ ഞാൻ എനിക്ക് ചെയ്യണമെന്ന് ഏത് ഈശാനുകൂലം കാത്തുന്ന നടുക്കും ഏത് ഈകളിലും ചോദിക്കുന്ന ഒരു കഴിവുകൾ എനിക്ക് നിനക്ക് ഉണ്ടാകട്ടെ. ഞാനും നീ നല്ലൊരു അന്തം പ്രാപിക്കുന്നു, സുഖപരമൊക്കെ തെറ്റിച്ചു. നിങ്ങളെ എല്ലാവരെയും സഭയായും വ്യക്തിപരമായും കുടുംബമായും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകും.